അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 19. അപ്പല്ലോസ് കൊരിന്തിലായിരുന്നപ്പോൾ പൗലോസ് എഫസോസിലേക്കുള്ള മാർഗമധ്യേ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. എഫസോസിൽ അവൻ ഏതാനും ശിഷ്യന്മാരെ കണ്ടെത്തി. പൗലോസ് അവരോട് ചോദിച്ചു,
നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ?
ആ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു,
പരിശുദ്ധാത്മാവിനെപ്പറ്റി ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ട് കൂടിയില്ല.
അതിനാൽ പൗലോസ് അവരോട് ചോദിച്ചു,
ഏതുതരം സ്നാനമാണ് നിങ്ങൾക്കുണ്ടായത്?
അവർ പറഞ്ഞു,
യോഹന്നാന്റെ സ്നാനം.
പൗലോസ് പറഞ്ഞു,
മാനസാന്തരപ്പെടുവാൻ തങ്ങൾക്കാഗ്രഹമുണ്ടെന്ന് തെളിയിക്കാൻ സ്നാനപ്പെടാൻ യോഹന്നാൻ ജനങ്ങളോട് പറഞ്ഞു. തനിക്ക് പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കാൻ യോഹന്നാൻ അവരോട് പറഞ്ഞു. അത് യേശുവായിരുന്നു.
ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യപ്പെട്ടു. അപ്പോൾ പൗലോസ് അവരുടെ മേൽ കൈവയ്ക്കുകയും അവരിൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. അവർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ 12 മനുഷ്യരുണ്ടായിരുന്നു. പൗലോസ് യഹൂദ പള്ളിയിലേക്ക് പ്രവേശിച്ച് സധൈര്യം പ്രസംഗിച്ചു. അതവൻ 3 തുടർന്നു. അവൻ യഹൂദരുമായി സംസാരിക്കുകയും ദൈവരാജ്യത്തെപ്പറ്റിയുള്ള തന്റെ വചനങ്ങൾ സ്വീകരിക്കുവാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നിട്ടും ചില യഹൂദർ കടുംപിടുത്തക്കാരായിരുന്നു. അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ദൈവത്തിന്റെ വഴി അവർ ദുഷിച്ചു പറഞ്ഞു. എല്ലാവരും ഇക്കാര്യങ്ങൾ കേട്ടു. അതിനാൽ പൗലോസ് അവരെ വിട്ട് യേശുവിന്റെ ശിഷ്യന്മാരെയും കൂട്ടിപ്പോയി. തുറന്നോസിന്റെ വിദ്യാലയത്തിലേക്കാണ് പൗലോസ് പോയത്. അവിടെ അവൻ ആളുകളുമായി നിത്യവും സംസാരിച്ചു. 2 ഇത് ചെയ്തു. തന്മൂലം ആസിയിലെ രാജ്യത്തു വസിച്ച എല്ലാ യഹൂദരും യവനക്കാരും കർത്താവിന്റെ വചനം കേട്ടു. അസാധാരണങ്ങളായ വീര്യപ്രവർത്തികൾക്ക് ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. ചിലർ പൗലോസ് ഉപയോഗിച്ചിരുന്ന തുവാലകളും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി. അവർ ആ സാധനങ്ങൾ രോഗികളുടെ മേലിട്ടു. അവരിങ്ങനെ ചെയ്തപ്പോൾ രോഗികളുടെ രോഗം ഭേദമാവുകയും അശുദ്ധാത്മാക്കൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഏതാനും യഹൂദരും ചുറ്റി സഞ്ചരിച്ച് അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുന്നുണ്ടായിരുന്നു. മഹാപുരോഹിതനായ സ്കേവയുടെ 7 അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കർത്താവായ യേശുവിന്റെ നാമം ഉപയോഗിച്ചാണ് അവർ അതിന് ശ്രമിച്ചിരുന്നത്. അവരെല്ലാം പറഞ്ഞു,
പൗലോസ് പറയുന്ന അതേ യേശുവിൽ ഞാൻ നിങ്ങളോട് പുറത്തു പോകാൻ ആജ്ഞാപിക്കുന്നു.
പക്ഷേ ഒരിക്കലൊരു അശുദ്ധാത്മാവ് ഈ യഹൂദരോട് പറഞ്ഞു,
യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ പറ്റിയും എനിക്കറിയാം, പക്ഷേ ആരാണ് നിങ്ങൾ?
അപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവൻ ആ യഹൂദരുടെ മേൽ ചാടി വീണു. അവൻ അവരെക്കാളെല്ലാം ശക്തനായിരുന്നു. അവൻ അവരെ അടിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. യഹൂദർ ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. എഫസോസിലുള്ള എല്ലാവരും, യഹൂദരും യവനക്കാരും ഇതറിഞ്ഞു. അവർക്കെല്ലാം ദൈവത്തോട് ആദരവ് തോന്നിത്തുടങ്ങി. അവർ കർത്താവായ യേശുവിന്റെ നാമം വാഴ്ത്തിത്തുടങ്ങുകയും ചെയ്തു. വിശ്വസിച്ചവരിൽ അധികം പേരും വന്ന് പരസ്യമായി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു. വിശ്വാസികളിൽ ചിലർ മന്ത്രവാദം നടത്തിയിരുന്നു. അവർ തങ്ങളുടെ മന്ത്രവാദ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിലിട്ട് തീ കത്തിച്ചു കളഞ്ഞു. ആ പുസ്തകങ്ങൾക്ക് ഏതാണ്ട് 50,000 വില വരുമായിരുന്നു. ഇപ്രകാരം അതിശക്തമായ വിധത്തിലാണ് കർത്താവിന്റെ വചനം ജനങ്ങളെ സ്വാധീനിക്കുന്നത്. കൂടുതൽ പേർ വിശ്വാസികളാകുകയും ചെയ്തു. ഇതിനുശേഷം പൗലോസ് യെരുശലേമിലേക്ക് പോകാൻ പരിപാടിയിട്ടു. മക്കദോനിയ, അഖായ എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് യെരുശലേമിലേക്ക് പോകാനായിരുന്നു പരിപാടി.
യെരുശലേമിൽ ചെന്നതിനു ശേഷം പിന്നെ റോമ കൂടി സന്ദർശിക്കണം
എന്ന് പൗലോസ് കരുതി. തിമത്തയോസും എരസ്തോസുമായിരുന്നു പൗലോസിന്റെ 2 സഹായികൾ. അവൻ അവരെ ആദ്യം മക്കദോനിയയിലേക്ക് അയച്ചു. പൗലോസ് ആസയിൽ അല്പനാൾ തങ്ങി. എന്നാൽ അതിനിടെ എഫസോസിൽ ചില കുഴപ്പങ്ങളുണ്ടായി. ദൈവത്തിന്റെ വഴിയെ ചൊല്ലിയുണ്ടായ കുഴപ്പങ്ങളാണവ. ഇപ്രകാരമാണതൊക്കെ സംഭവിച്ചത്. ദെമേത്രിയാസ് എന്നൊരാൾ ജീവിച്ചിരുന്നു. അയാൾ ഒരു വെള്ളിപ്പണിക്കാരനായിരുന്നു. അർത്തമീസ് ദേവതയുടെ പോലെ ചെറിയ ബിംബങ്ങൾ അയാൾ ഉണ്ടാക്കി. ആ ജോലി ചെയ്തിരുന്നവർ ധാരാളം പണമുണ്ടാക്കി. ഇവരുമായും ഇതേ ജോലി ചെയ്തിരുന്ന മറ്റു ചിലരുമായും ദെമേത്രിയാസ് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അയാൾ അവരോട് പറഞ്ഞു,
കൂട്ടരെ, നമ്മുടെ ഈ വ്യാപാരത്തിൽ നിന്ന് നാം ധാരാളം പണമുണ്ടാക്കുന്നെന്ന് നമുക്കറിയാം. പക്ഷേ പൗലോസ് എന്ന ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. അവന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അവൻ ആളുകളെ സ്വാധീനിച്ച് മാനസാന്തരപ്പെടുത്തി. അയാൾ എഫേസോസിലും ആസിയയിലെ മിക്കവാറും രാജ്യങ്ങളിലും അത് ചെയ്തു. മനുഷ്യനുണ്ടാക്കുന്ന ദൈവങ്ങളൊന്നും സത്യമല്ലെന്ന് പൗലോസ് പറയുന്നു. പൗലോസിന്റെ ഈ വാക്കുകൾ ആൾക്കാരെ നമ്മുടെ തൊഴിലിനെതിരെ തിരിച്ചേക്കാം. എന്നാൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മഹനീയ ദേവതയായ അർത്തമീസിന്റെ ദേവാലയം അപ്രധാനമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നു. അവളുടെ മഹാത്മ്യം തകർക്കപ്പെടും. അർത്തമീസ് ആസിയയിലും ലോകം മുഴുവൻ തന്നെയുമുള്ള മനുഷ്യരുടെ ആരാധനാപാത്രമാണ്.
ഇതു കേട്ട് ആളുകൾ കോപിച്ചു. അവർ ആക്രോശിച്ചു,
എഫേസോസുകാർ ആരാധിക്കുന്ന അർത്തമീസ് വലിയവളാണ്.
നഗരത്തിലെ ജനതയാകെ ഇളകി. അവർ ഗായോസ്, അരിസ്തർഹോസ് എന്നിവരെ പിടികൂടി. മക്കദോനിക്കാരായ ഇവർ പൗലോസിന്റെ സഹയാത്രികരായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി മൈതാനത്തിലേക്ക് ഓടിയെത്തി. അകത്തേക്ക് ചെന്ന് അവരുമായി സംസാരിക്കാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും യേശുവിന്റെ ശിഷ്യന്മാർ അവനെ അതിന് അനുവദിച്ചില്ല. രാജ്യത്തെ ചില നേതാക്കൾ പൗലോസിന്റെ സുഹൃത്തുക്കളായിരുന്നു. ആ നേതാക്കന്മാർ അവനൊരു സന്ദേശം അയച്ചു. മൈതാനത്തിനകത്തേക്ക് കടക്കരുതെന്ന് അവർ അവനോട് പറഞ്ഞു. ആളുകളിൽ ചിലർ ചില കാര്യങ്ങളും മറ്റുള്ളവർ വേറെ ചില കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. യോഗത്തിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. എന്തിനാണ് തങ്ങൾ ഇവിടെ വന്നതെന്ന് അധികം പേർക്കും അറിയുമായിരുന്നില്ല. യഹൂദർ അലക്സാണ്ടർ എന്നൊരാളെ അവിടെ നിർത്തിയിരുന്നു. അവൻ ചെയ്യേണ്ടതെന്താണെന്ന് ജനങ്ങൾ പറഞ്ഞു. എല്ലാം പ്രതിരോധിക്കേണ്ടതിലേക്കായി അലക്സാണ്ടർ ജനങ്ങളുടെ നേർക്ക് കൈവീശി. പക്ഷേ അലക്സാണ്ടർ യഹൂദനാണെന്നറിഞ്ഞപ്പോൾ അവർ അതേ കാര്യങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു. 2 മണിക്കൂറോളം അവർ ബഹളം തുടർന്നു. അവർ പറഞ്ഞു,
എഫേസോസിന്റെ അർത്തമീസ് വലിയവൾ, അർത്തമീസ് വലിയവൾ.
അപ്പോൾ നഗരകാര്യ ഗുമസ്തൻ ജനങ്ങളോട് അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടു.
എഫേസോസുകാരെ, വലിയവളായ ദേവത അർത്തമീസിന്റെ ദേവാലയം സൂക്ഷിക്കുന്നവരാണ് എഫേസോസ് നഗരമെന്ന് എല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ നിന്നും പതിച്ച അവളുടെ വിശുദ്ധ ശിലയ്ക്കും നമ്മൾ കാവൽക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് ശരിയല്ലെന്ന് പറയാൻ ആർക്കും ആവില്ല. അതിനാൽ നിങ്ങൾ ശാന്തരാകുവിൻ. എന്തും ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഇവരെ നിങ്ങൾ കൊണ്ടുവന്നതാണ്, എങ്കിലും അവർ നമ്മുടെ ദേവതയ്ക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. അവളുടെ ദേവാലയത്തിൽ നിന്നവർ ഒന്നും മോഷ്ടിച്ചിട്ടുമില്ല. നമുക്ക് നിയമകോടതികളും ന്യായാധിപന്മാരുമുണ്ട്. ദെമേത്രിയാസിനും അയാളോട് കൂടെ പണിയുന്നവർക്കും എന്തെങ്കിലും പരാതി ആരെപ്പറ്റിയെങ്കിലും ഉണ്ടോ, അവർ കോടതിയിൽ പോകട്ടെ. അവിടെ വെച്ച് അവർക്ക് പരസ്പരം കുറ്റാരോപണങ്ങൾ കൊണ്ടുവരാം. മറ്റെന്തിനെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ എങ്കിൽ നഗരസഭയിലേക്ക് വരിക. അതവിടെ വെച്ച് തീരുമാനിക്കാം. ഞാൻ ഇത് പറയുന്നത് ഇപ്പോഴുണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് നമ്മൾ കലാപമുണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും പറയാനിടയുള്ളത് കൊണ്ടാണ്. ഈ യോഗത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഈ കുഴപ്പങ്ങളെപ്പറ്റി ഒന്നും വിശദീകരിക്കാനാകില്ല.
നഗരകാര്യ ഗുമസ്തൻ ഇതെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ആളുകളെല്ലാവരും വീടുകളിലേക്ക് പോകുവാൻ അയാൾ ആവശ്യപ്പെട്ടു. എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു.